നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ഇന്ത്യയിൽ കുടുങ്ങിക്കിടന്ന നിരവധി ഓസ്ട്രേലിയക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ചാർട്ടേഡ് വിമാനത്തിൽ ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചെത്തിയ കാര്യം SBS മലയാളത്തിലുള്ള ശ്രോതാക്കൾ കേട്ടിട്ടുണ്ടാകും. ഓസ്ട്രേലിയൻ പൗരന്മാരും റെസിഡന്റുമാരും മാത്രമല്ല ഇത്തരത്തിൽ തിരിച്ചെത്തിയത്, മറിച്ച് താൽക്കാലിക വിസയിലുള്ള പലരും ഇങ്ങോട്ടേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതിർത്തി അടച്ചിട്ടിരിക്കുന്നതിനാൽ താൽക്കാലിക വിസയിലുള്ളവർക്ക് ഓസ്ട്രേലിയയിൽ പ്രവേശനമില്ല എന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നതെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളിൽ ഇളവ് നൽകുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഈ ഇളവ് നേടിക്കൊണ്ടാണ് ഇത്തരത്തിൽ താൽക്കാലിക വിസയിലുള്ളവർ തിരിച്ചെത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് താൽക്കാലിക വിസയിലുള്ളവർക്ക് ഓസ്ട്രേലിയയിലേക്ക് പ്രവേശിക്കാൻ ഇളവ് ലഭിക്കുക എന്ന കാര്യമാണ് ഇന്നിപ്പോൾ SBS മലയാളം പരിശോധിക്കുന്നത്. കഴിഞ്ഞയാഴ്ച ചെന്നൈയിൽ നിന്നുള്ള ചാർട്ടേഡ് വിമാനത്തിൽ അഡിലേഡിലേക്ക് എത്തിയപ്പോൾ ക്വാറന്റൈനിൽ കഴിയുന്ന ടോജി ജോർജ് ഇത്തരത്തിൽ താൽക്കാലിക വിസയിലാണെങ്കിൽ പോലും ഇളവ് നേടി ഇങ്ങോട്ടേക്ക് എത്തിയ ആളാണ്. ടോജി ജോർജ് എങ്ങനെയാണ് ഇത് സാധ്യമായതെന്ന കാര്യം ആദ്യം വിശദീകരിക്കുന്നു. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട ഒരു വിദഗ്ധയുടെ അഭിമുഖത്തിലേക്കും പോകാം. എന്തായാലും ആദ്യം ടോജി ജോർജിലേക്ക്. നമസ്കാരം ടോജി, സ്വാഗതം SBS മലയാളത്തിലേക്ക്. ഇന്ത്യയിൽ നിന്ന് ചാർട്ടേഡ് വിമാനത്തിൽ ഓസ്ട്രേലിയയിലേക്ക് എത്തിയിരിക്കുകയാണ്, ക്വാറന്റൈനിൽ കഴിയുകയാണ്. ആദ്യം എന്തായാലും എങ്ങനെയുണ്ട് ക്വാറന്റൈനിലെ ജീവിതം? പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ?
പ്രശ്നമൊന്നുമില്ല, നല്ല നൈസ് റൂമാണ്, ഫുഡുണ്ട്, പിന്നെ എല്ലാ സർവീസും വരെ ഉണ്ട്, പിന്നെ കുഴപ്പങ്ങളൊന്നും ഇല്ല.
ഓക്കെ, ആരോഗ്യപരമായിട്ടും എല്ലാവരും നന്നായി പോകുന്നു.
ആരോഗ്യപരമായിട്ട് എല്ലാവരും നന്നായിട്ട് പോകുന്നു.
ഓക്കെ,
കുഴപ്പമൊന്നുമില്ല.
എന്തായാലും ഓസ്ട്രേലിയയിൽ ഒരു യാത്രാവിലക്ക് പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് ഓസ്ട്രേലിയൻ പൗരന്മാർക്കും റെസിഡന്റുമാർക്കും മാത്രമാണ് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ അല്ലെങ്കിൽ വരാൻ അനുമതി എന്നുള്ളതാണ്. താൽക്കാലിക വിസയിലുള്ളവർക്ക് പ്രവേശനമില്ല എന്നും സാധാരണ രീതിയിൽ പ്രവേശനമില്ല എന്നും പറഞ്ഞിരുന്നു. പക്ഷേ താൽക്കാലിക വിസയിലായിട്ട് പോലും ടോജി തിരിച്ചെത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ടോജി, ഏത് വിസയിലാണ് ടോജി ഉള്ളത്?
ഞാൻ റീജിയണൽ സ്പോൺസർ 489 വിസ, അത് ടെമ്പററി വിസ ആണ്, അത് റെസിഡന്റ് വിസ അല്ല, ടെമ്പററി വിസയിലായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇതുപോലെ തന്നെ ഇങ്ങനെ റെസിഡൻസിനെ സിറ്റിസൻസിനെയും മാത്രമേ അനുവദിക്കുള്ളൂ എന്നുണ്ട്. അപ്പം പിന്നെ വെബ്സൈറ്റിൽ കയറി നോക്കിയപ്പോ പിന്നെ അവർ പറയുന്നുണ്ടായിരുന്നു ഒരു എക്സംഷൻ, സ്പെഷ്യൽ കാറ്റഗറി ഹെൽത്ത് കെയർ വർക്കേഴ്സ്, മെഡിക്കൽ ഫീൽഡ്സിനൊക്കെ ഒരു എക്സംഷൻ അവർ കൊടുക്കുന്നുണ്ടെന്ന് കണ്ടായിരുന്നു. അപ്പം എന്ന് വെച്ചാൽ ഞാൻ എന്റെ എംപ്ലോയറെ കോൺടാക്ട് ചെയ്തു. അവരൊരു എംപ്ലോയർ ഒരു നല്ലൊരു സപ്പോർട്ടിംഗ് ലെറ്റർ തന്നു. അപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു റീജിയണൽ ഏരിയയിലായിരുന്നു, ഒരു റൂറൽ ഏരിയയിലാണ്. അപ്പൊ അവർ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, ഇവിടെ സ്റ്റാഫിംഗ് ഇഷ്യൂ ഉണ്ട്, അപ്പൊ അങ്ങനെ റീപ്ലേസ്മെന്റ് അദ്ദേഹം തിരിച്ചെത്തിയില്ലേ, റീപ്ലേസ്മെന്റിന് ഇപ്പൊ എന്തെങ്കിലും ഇങ്ങനെ ഹെൽത്ത് എമർജൻസി ഒക്കെ വരികയാണെങ്കിൽ വേറെ സ്റ്റാഫിനെ റീപ്ലേസ് ചെയ്യാനായിട്ടൊക്കെ ബുദ്ധിമുട്ടാണ്, അദ്ദേഹത്തിനെ ഇവിടെ കിട്ടുകയാണെങ്കിൽ അവർക്ക് അവരുടെ ടീമിന് അത് വളരെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞൊരു സപ്പോർട്ടിംഗ് ലെറ്റർ എംപ്ലോയർ തന്നു.
അപ്പൊ
അത് വെച്ചിട്ട് ഞാൻ ഹോം അഫയേഴ്സിന്റെ COVID-19 എക്സംഷൻ അപ്ലൈ ചെയ്യാനുള്ള സൈറ്റിൽ കയറിയിട്ട് അത് അപ്ലൈ ചെയ്ത്,
അതിന്റെ വിശദാംശങ്ങളും ചോദിക്കാം. അതിനു മുമ്പ് ഇപ്പം എവിടെയാണ് ഇപ്പം ടോജി എവിടെയാണ്, ഓസ്ട്രേലിയയിൽ എവിടെയാണ് ജീവിക്കുന്നത്?
ഓസ്ട്രേലിയയില് ഞാൻ ന്യൂ സൗത്ത് വെയിൽസ് ആണ്. സ്ഥലത്തെ പ്രോപ്പർ സ്ഥലത്തിന്റെ പേര് കൊളാറനബ്രേ എന്ന് പറയും. അത് ഒരു ഡബോയിൽ നിന്ന് ഒരു 350 കിലോമീറ്റർ ഉള്ളിലോട്ടുള്ള സ്ഥലമാണ്.
വളരെ ഉൾനാടൻ പ്രദേശമാണ് അല്ലേ?
വളരെ ഉൾനാടൻ പ്രദേശം, ഒരു ചെറിയ സ്ഥലമാണ്. 600 പോപ്പുലേഷനേ ഉള്ളൂ, 600 ആൾക്കാർ താമസിക്കുന്ന ഒരു ചെറിയൊരു സ്ഥലമാണ്.
ഓക്കെ, അവിടെ ജോലി ചെയ്യുന്ന നഴ്സായിട്ട്?
നഴ്സായിട്ട്
ജോലി ചെയ്യുന്നുണ്ട്. മറ്റാരൊക്കെ ഉള്ളത് കുടുംബം?
വൈഫും കുഞ്ഞും ഉണ്ട്. അവര് വൈഫ് വർക്ക് ചെയ്യുന്നില്ല, കുഞ്ഞ് 3 വയസ്സ്.
ഓക്കെ, അവരെല്ലാരെങ്കിലും ഓസ്ട്രേലിയൻ പൗരന്മാരുണ്ടോ അതോ?
ഇല്ല, വൈഫ് ഇന്ത്യൻ സിറ്റിസൺ തന്നെയാണ്, കുഞ്ഞ് ന്യൂസിലാൻഡ് സിറ്റിസൺ ആയിരുന്നു. പക്ഷെ അത് ഇതുമായിട്ട് അഫക്ട് ചെയ്യുന്നില്ലല്ലോ.
റെസിഡന്റ് അല്ലല്ലോ അല്ലേ എപ്പോഴും? ഓക്കെ, അപ്പം ഇതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്ന് തന്നെ കണക്കിലെടുത്താണ് ഈ ഒരു എക്സംഷൻ കിട്ടിയിരിക്കുന്നതും വരാൻ കഴിഞ്ഞിരിക്കുന്നത്.
എനിക്ക് തോന്നുന്നു അത് അതുകൊണ്ടാണ് തോന്നുന്നത്. ഞാൻ കഴിഞ്ഞ ഫ്ലൈറ്റില് വേറെ കുറെ ഫാമിലി പരിചയപ്പെട്ടായിരുന്നു. അവരിൽ കുറെ പേര് ഈ നഴ്സുമാർ, അവർ വർക്ക് വിസ 489 ടെമ്പററി വിസയിൽ വർക്ക് ചെയ്യുന്നവരാണ്. പിന്നെ 489 വിസയിലുള്ളവർക്കും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഡിസബിലിറ്റി സപ്പോർട്ട് വർക്ക് ആയിട്ട് ഒരു ചേട്ടനെ ഞാൻ കണ്ടായിരുന്നു. അവരെല്ലാം ഇതുപോലെ ടെമ്പററി വിസയിലുള്ള, അവർക്കെല്ലാം ഇങ്ങനെ എക്സംഷൻ അനുവദിച്ചായിരുന്നു. പിന്നെ വേറെ പ്രൊഫഷണൽ ആരെയും ഞാൻ പരിചയപ്പെട്ടില്ല. അപ്പൊ എന്റെ ബസ്സിൽ ആകെ 30 പേരെ ഉണ്ടായിരുന്നുള്ളു, പിന്നെ ആരുമായിട്ട് അങ്ങനെ സംസാരിക്കാൻ സമയം കിട്ടിയില്ല. അപ്പൊ ഒത്തിരി പേര് നാട്ടിൽ ഇങ്ങനെ ഒത്തിരി വിഷമിച്ച് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ കുറെ പേരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചായിരുന്നു എങ്ങനെയാന്ന്. അപ്പം ഞാൻ അവരോടെല്ലാം പറഞ്ഞു, ജസ്റ്റ് ഒന്ന് ഒരു എംപ്ലോയുടെ ഒരു നല്ലൊരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്, നമുക്കൊരു വാലിഡ് ആയിട്ടുള്ള റീസൺ, നമ്മളെ ഇവിടെ വന്നിട്ട് അവർക്ക് നമ്മളെ കൊണ്ട് എന്താണ് ആവശ്യം, നമുക്ക് നമ്മുടെ പ്രസൻസ് ഇവിടെ നെസസറി ആണോന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സപ്പോർട്ടിംഗ് ലെറ്റർ എംപ്ലോയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ട് നമുക്കൊരു ജസ്റ്റ് അവരെ സപ്പോർട്ടിംഗ് ലെറ്ററും ഒരു 2-3 ഇവിടെ നമ്മൾ പെർമനന്റ് ആയിട്ട് ഇവിടെ ലീവ് ചെയ്യാന്നുള്ളതിന്റെ എന്തെങ്കിലും യൂട്ടിലിറ്റി ബില്ലിന്റെ എവിഡൻസോ അല്ലെ റീസെന്റ് പേ സ്ലിപ്പോ അതൊക്കെ ഞാൻ സബ്ഡിനേറ്ററായിട്ട് അറ്റാച്ച്
ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതെ ടോജി പറഞ്ഞായിരുന്നല്ലോ ഇപ്പൊ മറ്റ് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റുള്ളവരെയും കണ്ടു വിമാനത്തിൽ വെച്ച് കണ്ടു പരിചയപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ. അവരെല്ലാം ഉൾനാടൻ പ്രദേശങ്ങളിലുള്ളവരാണോ അതോ?
ഞാൻ കണ്ടതില് ഒന്ന് അങ്ങനെ പറയത്തില്ല. ചിലര് ഞാൻ എന്നോട് സംസാരിച്ച ഒരാള് ജി മെൽ വിക്ടോറിയെന്നൊരു 2 മണിക്കൂർ അയാൾ താമസിക്കുന്ന ഒരാളുണ്ട്. പിന്നെ ഓറഞ്ച് താമസിക്കുന്ന ഒരാളെ കണ്ടു. അയാൾ ഡിസേബിൾഡ് സപ്പോർട്ട് വർക്കർ ആയിട്ട് വർക്ക് ചെയ്യുന്ന എന്നോട് പറഞ്ഞേ. പിന്നെ ഡബോയി വർക്ക് ചെയ്യുന്നവരെ കണ്ടു. പിന്നെ വിളിച്ചവരൊക്കെ തന്നെ ഏകദേശം വലിയ ഒത്തിരി ഉൾനാടനല്ല, എല്ലാവരും തന്നെ ഒരുമാതിരി റീജിയണൽ സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്.
അപ്പൊ അതിൽ ടോജി ചെയ്തത് എങ്ങനെയാണെന്നുള്ള ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് കൊടുത്തതെന്നുള്ള കാര്യം ഒന്നുകൂടെ ഒന്ന് വിശദമാക്കും. ഒരുപക്ഷെ താല്പര്യമുള്ള മറ്റു പലരും ഉണ്ടാകും, അവർക്ക് വേണ്ടി മനസ്സിലാകുന്നതിന് വേണ്ടി ടോജിയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് അപേക്ഷ സമർപ്പിച്ചത്?
അതായത് ഞാൻ ചെയ്തതെന്നു വെച്ച് കഴിഞ്ഞാൽ ഹോം ഓഫീസിന്റെ വെബ്സൈറ്റ് ഉണ്ട്. ഹോം ഓഫീസിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് അതിൽ COVID-19 എന്നുള്ള ഒരു ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അവർ വിസ റൂൾസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അതിന്റെ ഇടയിൽ അവർ പറയുന്നുണ്ട് ഇഫ് യു തിങ്ക് യു ക്യാൻ അപ്ലൈ ഫോർ എക്സംഷൻ എന്ന് പറഞ്ഞൊരു ലിങ്ക് ഉണ്ട്. അപ്പൊ അതിൽ കയറി എക്സംഷന് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറെ റീസൺ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എക്സംഷൻ തരേണ്ടത് എന്നുള്ളത് കുറെ ക്വസ്റ്റ്യൻസ് വന്നു. അതായത് നിങ്ങൾ ഓസ്ട്രേലിയൻ സിറ്റിസൺ ആണോ, പെർമനന്റ് റെസിഡന്റ്, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ്. അതിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കമ്പല്ലിങ് ആൻഡ് കമ്പാഷനേറ്റ് റീസൺ എന്നുള്ളത് അതാണ് എനിക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് തോന്നിയത്. അത് ഞാൻ ക്ലിക്ക് ചെയ്തു. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ നമ്മുടെ പേര്, പാസ്പോർട്ട് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് അറ്റാച്ച് ചെയ്യാൻ. അതിൽ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ എന്റെ ഒരു എംപ്ലോയർ തന്ന ഒരു നല്ലൊരു സപ്പോർട്ടിംഗ് ലെറ്റർ ഉണ്ടായിരുന്നു, അത് അറ്റാച്ച് ചെയ്തു. പിന്നെ ഞാൻ എന്റെ ഒരു യൂട്ടിലിറ്റി ബില്ല്, അതായത് എന്റെ ഞാൻ ഇവിടെ താമസിക്കുന്ന ആളാണെന്ന് കാണിക്കാനുള്ള ഒരു യൂട്ടിലിറ്റി ബില്ല് അറ്റാച്ച് ചെയ്തു. പിന്നെ ഒരു റീസെന്റ് പേ സ്ലിപ്പ് അറ്റാച്ച് ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ ഒരു 4 ദിവസത്തിനുള്ളിൽ റിപ്ലൈ തന്നു. അതൊരു ഓട്ടോമാറ്റിക് ഇമെയിൽ വന്നു, നിങ്ങളുടെ എക്സംഷൻ ഗ്രാൻഡഡ് ആണ്, വേറെ ഒന്നുമില്ല, നിങ്ങൾ നോർമലി ഹോസ്റ്റലിലേക്ക് വരുന്ന പോലെ വരിക, ഇത് ഇലക്ട്രോണിക്കലി അത് സെറ്റ് ചെയ്തിട്ടുണ്ട്, വേറെ ഡോക്യുമെന്റ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്യാനില്ല എന്ന് പറഞ്ഞ ഒരു മെയിൽ വന്നു.
അപ്പൊ അതിൽ ആ ഒരു എംപ്ലോയറുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിരിക്കുന്ന കത്ത് പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നുണ്ട്, കാരണം അതിൽ വളരെയധികം വ്യക്തമായി എഴുതിയിട്ടുണ്ട്.
അതെ അതെ, ഇപ്പൊ ഈ കഴിഞ്ഞ ഇന്നത്തെ ഫ്ലൈറ്റിൽ വന്ന ഒരാളോട് അവർ രണ്ടാമത് വീണ്ടും ഒരു സപ്പോർട്ടിംഗ് ലെറ്റർ ചോദിച്ചായിരുന്നു. അവർ വെച്ച് ആദ്യം സപ്പോർട്ടിംഗ് ലെറ്റർ വെച്ചത് അവർക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നാത്തതുകൊണ്ട് നിങ്ങളുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇൻക്ലൂഡ് ചെയ്ത് വേറെ രണ്ടാമതൊന്നും കൂടെ സബ്മിറ്റ് ചെയ്യാനായിട്ട് അവർ ആവശ്യപ്പെട്ടെന്ന് അവരെന്നോട് പറഞ്ഞായിരുന്നേ.
ജോജിക്ക് കിട്ടിയ കത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തിയിരുന്നത്?
അതായത് ഞാൻ എവിടെ വർക്ക് ചെയ്യുന്നത്, അതായത് എന്റെ റീജിയൻ അത് എവിടെയാണ്, അവിടുത്തെ മെയിൻ പോപ്പുലേഷൻ ഇത് ഇത്ര പോപ്പുലേഷൻ, അത് ഇത്ര ശതമാനം ഇൻഡിജിനസ് പോപ്പുലേഷൻ ഉള്ള സ്ഥലമാണ്. പിന്നെ അത് എന്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, അതായത് ഞാൻ എന്തായിട്ട് വർക്ക് ചെയ്യുന്നു. അതായത് അപ്പം പിന്നെ അവർ പറഞ്ഞേക്കുന്ന ഇവർക്ക് ഈസി അല്ല ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് ഒരു റീപ്ലേസ്മെന്റ്, അതായത് ഹൈ ഡിമാൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ അവർക്ക് നേഴ്സുമാരെ പെട്ടെന്ന് കണ്ടെത്താൻ ഈസി അല്ല. അപ്പൊ അതുകൊണ്ട് പറ്റുമെങ്കിൽ എക്സംഷൻ കൊടുക്കണം, ഇദ്ദേഹത്തെ അനുവദിക്കണം എന്നുള്ള ഒരു ലെറ്റർ അവർ എഴുതിയിരിക്കുന്നത്.
അപ്പൊ എന്തായാലും തിരിച്ചെത്താൻ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ന്യൂ സൗത്ത് വെയിൽസിലേക്ക് എത്തണമല്ലോ അഡലൈഡിൽ നിന്ന്. എങ്ങനെയാണ് തീരുമാനിച്ചത്?
തീരുമാനിച്ചു. തിങ്കളാഴ്ച ഇവിടുന്ന് ഫ്ലൈറ്റ് ഉണ്ട് സിഡ്നിക്ക്, സിഡ്നിക്ക് പോന്നു. അത് കഴിഞ്ഞ് പിന്നെ ചൊവ്വാഴ്ച അവിടുന്ന് ട്രെയിൻ പോകാന്ന് കൊണ്ടാണ് മോറി വരെ.
തീർച്ചയായും. ഇനിയിപ്പം ചെന്ന ഉടനെ തന്നെ ജോലിക്ക് തിരിച്ച് ജോയിൻ ചെയ്യുകയാണോ?
ഞാൻ അവരോട് മെയിൽ അയച്ച് ചോദിച്ചായിരുന്നു. അവർ പറഞ്ഞു 14 ഡേയ്സ് ക്വാറന്റൈൻ കഴിഞ്ഞുകൊണ്ട് കുഴപ്പമില്ല, ജോലിക്ക് കയറാം. പിന്നെ എന്തെങ്കിലും സിംപ്റ്റം ഉണ്ടെങ്കിൽ അറിയിക്കാം, സിംപ്റ്റം ഉണ്ടെങ്കിൽ വരണ്ടെന്ന് പറഞ്ഞു. സിംപ്റ്റം ഉണ്ടെങ്കിൽ അവരെ അറിയിച്ചാൽ മതി, അല്ലെങ്കിൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, ജോലിക്ക് കയറാം എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ വന്നപ്പോ എല്ലാരെയും അവര് സ്വാബ് ചെക്ക് ചെയ്തായിരുന്നു, അതെല്ലാം റിസൾട്ട് നെഗറ്റീവ് ആയിട്ടാണ് വന്നത്. പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇതുവരെ, എല്ലാം സുഖമായിട്ട് പോകുന്നു.
ഓക്കെ, എന്തായാലും ടോജി എന്തായാലും വളരെയധികം നന്ദി ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന്. മറ്റു പലർക്കും ഒരുപക്ഷെ ഇത് പ്രയോജനപ്രദമാകും എന്ന് പ്രതീക്ഷിക്കുന്നു.
ശരി ശരി, താങ്ക്സ്, ഒത്തിരി നന്ദി.
ചെന്നൈയിൽ നിന്ന് കഴിഞ്ഞയാഴ്ച അഡലൈഡിലേക്ക് എത്തിയ ടോജി ജോർജുമായാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഇത്തരത്തിൽ ഇളവുകൾ ലഭിക്കുക എന്ന കാര്യത്തെക്കുറിച്ച് ഒരു വിദഗ്ധ അഭിമുഖത്തിലേക്ക് നമ്മളിനി പോവുകയാണ്. മെൽബണിൽ ഫ്ലൈവേർഡ് ഇമിഗ്രേഷൻ ആൻഡ് ലീഗൽ സർവീസസിലെ മൈഗ്രേഷൻ ലോയർ താരായസ് നമ്പൂതിരിയാണ് ഇപ്പോൾ അതേക്കുറിച്ച് സംസാരിക്കാനായി നമുക്കൊപ്പം ചേരുന്നത്. നമസ്കാരം താരായസ് നമ്പൂതിരി. ഇപ്പോൾ വിദേശത്ത് നിന്ന് ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചെത്താൻ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാനായി താൽക്കാലിക വിസയിൽ ഉള്ളവർക്ക് ഇളവുകൾ നൽകുന്നത്, എക്സംഷൻ നൽകുന്നത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണെന്ന കാര്യം ഒന്ന് വ്യക്തമാക്കാമോ?
നമസ്കാരം ടീജു ആൻഡ് ശ്രോതാക്കൾക്ക്. തൽക്കാലം ഓസ്ട്രേലിയ വിദേശത്തുള്ള ടെമ്പററി വിസ ഹോൾഡേഴ്സ്, അതായത് താൽക്കാലിക വിസ ഹോൾഡേഴ്സിനെ ഓസ്ട്രേലിയയിലേക്ക് ചില എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസിൽ മാത്രമേ അലോ ചെയ്യുന്നുള്ളൂ ട്രാവൽ ചെയ്യാൻ. നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസ് കമ്പാഷനേറ്റ് സർക്കംസ്റ്റാൻസസ് നിങ്ങൾക്കുണ്ട് എങ്കിൽ ഇത് ഓൺലൈൻ ആപ്ലിക്കേഷൻ നിങ്ങൾ ലോഡ് ചെയ്യേണ്ടതാണ്. നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ലോഡ് ചെയ്യുമ്പം ഓസ്ട്രേലിയൻ ബോർഡർ ഫോഴ്സ് കമ്മീഷണർ ചില സാഹചര്യങ്ങളിൽ നിങ്ങളെ ട്രാവൽ ചെയ്യാൻ അനുവദിക്കുന്നതാണ്. അതിലുള്ള ഒബ്വിയസ് കാറ്റഗറീസ് എന്ന് പറയുന്നത് നമ്മുടെ ക്രിട്ടിക്കൽ മെഡിക്കൽ സർവീസ് ഉള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പീപ്പിൾ വിത്ത് ക്രിട്ടിക്കൽ സ്കിൽസ്, എനി മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ്, അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ്, മറൈൻ പൈലറ്റ്സ്, പിന്നെ ഡിപ്ലോമാറ്റ്സ്, ഇവരെയൊക്കെയാണ് സാധാരണ കമ്മീഷണർ അലൗ ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ കാറ്റഗറിയിലല്ല പെടുന്നതുണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും കമ്പല്ലിംഗ് ആൻഡ് കമ്പാഷനേറ്റ് സർക്കംസ്റ്റാൻസസ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഒരു ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പർ ഓസ്ട്രേലിയയിൽ എമർജൻസിയിലാണെങ്കിലോ, അല്ലെങ്കിൽ എനി ഡെത്ത് സിറ്റുവേഷൻസിലോ ഒക്കെ ആയിട്ട് നമുക്ക് ഈ പെർമിഷന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്ലൈ ചെയ്ത് പെർമിഷൻ ഗ്രാന്റ് ആയതിനു ശേഷം മാത്രമേ നിങ്ങൾ ട്രാവൽ ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് ഈ സിറ്റുവേഷൻസിലാണ് അവർ അനുവദിക്കുന്നത്.
ഇതിൽ ക്രിട്ടിക്കൽ സ്കിൽ എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ടോ വകുപ്പ്, കുടിയേറ്റകാര്യ വകുപ്പ്?
അതെ, മെഡിക്കൽ സ്പെഷ്യലിസ്റ്റുകൾ, അല്ലെങ്കിൽ
മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആർക്ക് വേണമെങ്കിലും അപേക്ഷിക്കാൻ കഴിയുമെന്നുള്ളതാണോ?
തീർച്ചയായിട്ടും ഈ ഇതിലേക്ക് നമുക്ക് ആർക്കും വേണമെങ്കിലും അപേക്ഷിക്കാം. ആരോഗ്യ മേഖലയിലുള്ള ആൾക്കാർ, അതായത് ഡോക്ടേഴ്സ്, നേഴ്സസ്, അല്ലെങ്കിൽ അതുപോലെ ഈ COVID-19 റെസ്പോണ്ട് ചെയ്യാനായിട്ട് എത്രമാത്രം ആ ഒരു ഏരിയയിലുള്ള എക്സ്പെർട്ടീസ് ഉള്ള ആൾക്കാരെയാണ് കമ്മീഷണർ യൂഷ്വലി അനുവദിക്കുന്നത് ട്രാവൽ ചെയ്യാനായിട്ട്.
ഓക്കെ, മറ്റ് ഈ ടെക്നിക്കൽ സ്കില്ലുകൾ പറഞ്ഞായിരുന്നല്ലോ, അപ്പോൾ എഞ്ചിനീയറിംഗ് മേഖല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ അതെന്ത് അതിലേതൊക്കെ തരത്തിലുള്ള മേഖലകൾ, ഏതൊക്കെ ഇപ്പം IT മേഖലയിൽ ഒരുപാട് മലയാളികൾ തന്നെ ഉണ്ടാകും, അവർക്ക് ഈ ഒരു എക്സംഷൻ കിട്ടാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടാകും?
ഓരോ ആപ്ലിക്കേഷന്റെ കമ്പാഷനേറ്റ് സർക്കംസ്റ്റാൻസസിനെ ബേസ് ചെയ്താണ് അത് കേസ് ബൈ കേസ് ആണ് അവർ കൺസിഡർ ചെയ്യുന്നത്. ഇതിൽ നമുക്ക് വരാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരിവിടെ എത്തിയില്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് നിന്നു പോകും എന്ന് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു എക്സംഷനായിട്ട് കമ്മീഷണർ കണക്കാക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ എംപ്ലോയറുടെ ഭാഗത്തു നിന്നും നമ്മൾ ഒരു എവിഡൻസ്, ഏത് ആപ്ലിക്കേഷൻ ആണെങ്കിലും നമ്മൾ എവിഡൻസ് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. എംപ്ലോയറുടെ ഭാഗത്തുനിന്നുള്ളൊരു ലെറ്റർ നമുക്ക് എവിഡൻസ് ആയിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. ഈ ആപ്ലിക്കേഷൻ ഓൺലൈൻ ആയതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. കമ്മീഷണറുടെ ഡിസ്ക്രിഷൻ ആണ് ഇത് പെർമിഷൻ കൊടുക്കണോ വേണ്ടോ എന്നുള്ളത്.
ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്? പൂർണ്ണമായും ഓൺലൈൻ ആണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിന് വേണ്ടി വരുന്നത്?
നമുക്ക് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ അവരുടെ പേഴ്സണൽ ഐഡന്റിറ്റി ഡോക്യുമെന്റ്സ്, അതായത് പാസ്പോർട്ട് കോപ്പി വേണ്ടതാണ്. പിന്നീട് നമ്മൾ എന്താണ് ക്ലെയിം ചെയ്യുന്നത്, എന്താണ് കമ്പാഷനേറ്റ് സർക്കംസ്റ്റാൻസസ് എന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓസ്ട്രേലിയയിലുള്ള ഒരാളുടെ, ഒരാളെ വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ ആ ആളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ക്യാൻ ബി എ മാരേജ് സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ എനി കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ്, പേരൻസ് ആണെങ്കിൽ പേരൻസ്, ആ ഒരു റിലേഷൻഷിപ്പിന്റെ എവിഡൻസ് നമ്മൾ കാണിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ എന്താണ് നമ്മുടെ റീസൺ ഫോർ വിസിറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എമർജൻസി ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഓസ്ട്രേലിയയിലേക്ക് വരേണ്ടത്, ഓസ്ട്രേലിയയിൽ മാത്രമേ ഉള്ളൂ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് നാട്ടിലോട്ട് പോയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ലെറ്റർ ഫ്രം ദ ഹോസ്പിറ്റൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണിക്കേണ്ടത്. അത് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇമിഗ്രേഷന്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സിന് ഒരു വെബ്സൈറ്റ് ഉണ്ട്. നിങ്ങൾ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സിന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ വി വിൽ ഗോ ടു ദാറ്റ് വെബ്സൈറ്റ്. ആ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൽ ുള്ള പേജിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നതാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസും നിങ്ങളുടെ ഡോക്യുമെന്റ്സും അപ്ലോഡ് ചെയ്യാൻ സാധിക്കും.
ഓക്കെ, എനിക്ക് തോന്നുന്നത് എന്തായാലും ഇത്തരം ഒരു അപേക്ഷയ്ക്ക് പ്രത്യേകിച്ച് ഫീസ് ഒന്നും ഉണ്ടാകില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം.
തീർച്ചയായിട്ടും ഇല്ല.
ഓക്കെ, ഒരാളിപ്പോൾ ഒരു ഇതിനകം തന്നെ ഓസ്ട്രേലിയക്ക് വരാൻ വേണ്ടി ടിക്കറ്റ് എടുത്തിരിക്കുന്ന ഒരാളാണ് എങ്കിൽ, ഇപ്പം ഇപ്പോൾ എന്തായാലും യാത്ര ചെയ്യാൻ കഴിയില്ല കാരണം ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങളില്ല, പക്ഷേ ഇന്ത്യയിൽ നിന്ന് വിമാനങ്ങൾ തുടങ്ങുന്ന ഒരു സാഹചര്യത്തിൽ അപ്പോഴും ഓസ്ട്രേലിയയിൽ ഈ ഒരു യാത്രാ വിലക്ക്, വിദേശികൾക്ക് അല്ലെങ്കിൽ താൽക്കാലിക വിസ ഉള്ളവർക്ക് വിലക്ക് നിലനിൽക്കുകയാണെങ്കിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എന്നുള്ളത് വരാൻ ഒരു ഇളവ് കിട്ടാനുള്ള കാരണമാണോ?
ഒരിക്കലുമല്ല, ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എന്നുള്ള ഒരേ ഒരു കാരണത്താൽ മാത്രം ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ട്രാവൽ ചെയ്യാൻ അനുവദിക്കുന്നതല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ട്രാവൽ ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുപോലെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിലും 14 ഡേയ്സ് മാൻഡേറ്ററി ക്വാറന്റൈനും ഉണ്ട്. അതിലും അതും ആപ്ലിക്കബിൾ ആണ്.
തീർച്ചയായും നന്ദി താരാസ് നമ്പൂതിരി ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിനെ.
താങ്ക് യു വെരി മച്ച്.
മെൽബണിൽ ഫ്ലൈവേ ട്രാവൽസ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസിലെ മൈഗ്രേഷൻ ലോയർ താരായസ് നമ്പൂതിരിയാണ് ഇതുവരെ സംസാരിച്ചത്. എന്തായാലും ഇത്തരത്തിൽ ഓസ്ട്രേലിയൻ മലയാളികൾ അറിഞ്ഞിരിക്കേണ്ട ഒട്ടേറെ വിവരങ്ങളാണ് ഈ കോവിഡ് 19 കാലഘട്ടത്തിൽ SBS മലയാളം പങ്കുവയ്ക്കുന്നത്. അവ ലഭ്യമാകുന്നതിന് വേണ്ടി SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ SBS റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം.
ലൈക്ക് ഷെയർ കമന്റ് SBS മലയാളം ഫേസ്ബുക്ക് പേജ്.